Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. മലങ്കര റീതിലെ ആരാധനക്രമമനുസരിച്ച് ഞായറാഴ്ച ദിവ്യബലി മധ്യ വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ വിചിന്തനമാണ് ഇന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23 അധ്യായം 1-12 വരെ വാക്യങ്ങൾ. ശിലീബയ്ക്കു ശേഷം 5 ഞായർ.
യേശു ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടും അരുളി ചെയ്തു, നിയമജ്ഞരും ഫരീസയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു. അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചു കൊടുക്കുന്നു. സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നുമില്ല. മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. വിരുന്നുകളിൽ പ്രമുഖ സ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു. റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു ഗുരുവേ ഉള്ളൂ, നിങ്ങളെല്ലാം സഹോദരന്മാരാണ്. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്തെന്നാൽ നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, സ്വർഗസ്ഥനായ പിതാവ്. നിങ്ങൾ നേതാക്കന്മാരെന്നും വിളിക്കപ്പെടരുത്. എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും.
മതസഹിഷ്ണുതയുടെ അന്തരീക്ഷം പൊതുവെ അനുഭവിക്കുന്ന ഭാരതത്തിൽ 90s ആരംഭത്തിലാണ് മൗലികവാദം വളർന്നുവന്നത്. ചില രാഷ്ട്രീയ കക്ഷികൾ അതിനെ പിന്തുണയ്ക്കുവാനും തുടങ്ങി. അതോടെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം കുറഞ്ഞവർ, മതമൗലികവാദത്തിന്റെ തീവ്രതയിലേക്കും അക്രമങ്ങളിലേക്കുമെല്ലാം ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഇറങ്ങി പുറപ്പെടാൻ തുടങ്ങി. ഒറീസായിൽ ആദ്യകാലത്തുണ്ടായ സംഭവത്തോട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: പാഗൽ ഹേ, ഇതെന്ത് ഭ്രാന്താണ്. തീർച്ചയായും മതത്തിന്റെ പേരിൽ പരസ്പരം കീറിമുറിക്കുന്നത് മതഭ്രാന്താണ്. എന്നാൽ രാഷ്ട്രീയ സന്ദർഭങ്ങൾ കൊണ്ട് വാജ്പേയിക്കും സർക്കാരിനും അന്ന് നടപടിയൊന്നും എടുക്കാനായില്ല എന്നതാണ് സത്യം. മതഭ്രാന്തിന്റെ അഴിഞ്ഞാട്ടം ഇന്നും ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. കാപട്യത്തിന്റെ മൂടുപടമണിഞ്ഞ മൗലികവാദികളായ മത നേതാക്കൾക്കെതിരെയുള്ള ക്രിസ്തുവിന്റെ ആരോപണമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. മത നേതാക്കളുടെ അധാർമികതയും കപടതയും ജനകീയ വിചാരണയ്ക്കെന്ന പോലെ നിരത്തി വയ്ക്കുകയാണ് ക്രിസ്തു. ജനത്തിന്റെ മേൽ മതമേലധ്യക്ഷന്മാർക്കുള്ള അധികാരം ക്രിസ്തു അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ കാപട്യത്തെ ക്രിസ്തു വിമർശിക്കുന്നു. തീയിടാനാണ് അവിടുത്തെ തീരുമാനം എന്ന പോലെ ദൈവകൽപ്പനകൾ വ്യാഖ്യാനിക്കാനുള്ള സമ്പൂർണ്ണ അധികാരം നിയമജ്ഞർക്കും ഫരീസേയർക്കും ഉണ്ടെന്ന് ക്രിസ്തു സമ്മതിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ അനുസരിക്കണമെന്നും ക്രിസ്തു നിഷ്കർഷിക്കുന്നു. എന്നാൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ മാതൃകയാക്കരുതെന്ന് അവിടുന്ന് ഉദ്ബോധിപ്പിച്ചു. ദൈവത്തിന്റെ പേരിൽ ദുർവഹമായ ചുമടുകൾ ജനത്തിന്റെ മേൽ കെട്ടി വയ്ക്കുന്ന ദേവാലയ അധികാരത്തെ ക്രിസ്തു വിമർശിക്കുന്നു. പണപ്പിരിവുകളെയും ഭരണപരമായ ലാഭനഷ്ടങ്ങളെയും ആഘോഷങ്ങളെയും കുറിച്ച് അധികം പറയുന്നതിനാൽ നമ്മുടെ ദേവാലയങ്ങളിൽ ദൈവവചനം പങ്കുവയ്ക്കാൻ സമയമില്ലാത്ത അവസ്ഥയാണ്. എന്റെ നുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ലഘുവുമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ പേരിലുള്ള ആലയങ്ങൾ നിയമങ്ങളുടെയും നിർബന്ധങ്ങളുടെയും അമിത ഭാരം ജനങ്ങളുടെ മേൽ ചുമത്തുന്ന ഇടങ്ങളാകുന്നത് വളരെ ഖേദകരമാണ്. ക്രിസ്തു പുതുവീഞ്ഞാണ്. ആ പുതുവീഞ്ഞിനു വേണ്ടി ഭൂമിയുടെ തോൽക്കുടങ്ങളൊന്നും ഇനിയും പരുവപ്പെട്ടിട്ടില്ലെന്ന് സ്നാപക യോഹന്നാനെ പോലെ പറയാനുള്ള വിനയവും ധൈര്യവും നമുക്കുണ്ടോ? ക്രിസ്തുവിനു വേണ്ടി വഴിയൊരുക്കുകയായിരുന്നു തന്റെ ലക്ഷ്യമെന്നാണ് യോഹന്നാൻ വ്യക്തമാക്കിയത്. അവിടുത്തെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ബോധ്യം. ആത്മാവിൽ പ്രകാശം ലഭിച്ചവർക്കേ വിനയമുണ്ടാകൂ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഭരതവാക്യമാണ്. ക്രിസ്തു ചെയ്ത മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥം ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമായിരുന്നു എന്ന്. ഭൂമിയിൽ ഒരു തോൽക്കുടവും ഈ പുതുവീഞ്ഞിനെ പൂർണ്ണമായി സ്വീകരിക്കാൻ നവീകരിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തുവെന്ന പുതുവീഞ്ഞ് രുചിച്ചു നോക്കിയ പത്രോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവെ, ഞാനിനി 7 പ്രാവശ്യം പോലും ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന്. 7 70 പ്രാവശ്യം പത്രോസെ എന്ന് പറഞ്ഞ് ഇനിയും നവീകരിക്കപ്പെടേണ്ട വീഞ്ഞുപാത്രങ്ങളാണ് നമ്മളെന്ന് ക്രിസ്തു സ്നേഹപൂർവം ഓർപ്പിക്കുന്നു, അനുസ്മരിപ്പിക്കുന്നു. പഴയതും പുതിയതുമായ തോൽക്കുടങ്ങളെക്കുറിച്ചുള്ള ബൈബിൾ സൂചനയ്ക്കിടയിൽ സാരമായ അർത്ഥവ്യത്യാസമുണ്ട്. പഴയ തോൽക്കുടങ്ങൾ വരണ്ട് മുറുകിയിരിക്കുകയാണ്, അത് പഴക്കമുള്ളതാണ്. പുതുവീഞ്ഞ് നിറയുമ്പോൾ അത് വിണ്ടുകീറിപ്പോകുന്നു, അത് പൊട്ടിപ്പോകുന്നു. എന്നാൽ പുതിയതാവട്ടെ സ്നിഗ്ധവും എന്തും സ്വീകരിക്കാൻ അയവുള്ളതുമാണ്. ഈ നവധാരണയാണ് അല്ലെങ്കിൽ ഈ തുറവാണ് നമുക്ക് ഇന്ന് ആവശ്യം. ഹൊസേ സരമാഗോവിൻ്റെ ഗാസ്പൽ അക്കോർഡിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന പുസ്തകത്തിൽ ബാലനായ യേശു ജെറൂസലേം ദേവാലയത്തിലെത്തുന്ന രംഗമുണ്ട്. അമ്മ കൊടുത്ത കയ്യിലുള്ള ഷെക്കേലുകൾ തികയാഞ്ഞിട്ട് ഏതാണ്ട് യാചിച്ചാണ് അവൻ ബലിക്ക് വേണ്ടൊരു കുഞ്ഞാടിനെ സ്വന്തമാക്കിയത്. എന്നിട്ട് കാൽപ്പാടുകളൊന്നാകുന്ന തീർത്ഥാടകർക്കെതിരെ ഒരുന്മാദിയെപ്പോലെ അവൻ ഓടുകയാണ്. എങ്ങോട്ട്? അതെ, ദേവാലയത്തിൻ്റെ എതിർദിശയിലേക്കാണ് ക്രിസ്തു ഓടിയത്. ആട്ടിൻകുട്ടിയെ തോളിലേറ്റിക്കൊണ്ട് ബാലനായ ക്രിസ്തു നസ്രത്തിലേക്കാണ് തിരിഞ്ഞു നടന്നത്. ആ കുഞ്ഞാടിനെയെങ്കിലും അർത്ഥമില്ലാത്ത ബലിയിൽ നിന്ന് മോചിക്കാമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അന്നുവരെ മനുഷ്യർ നടന്ന വഴികൾക്കെതിരെ അപകടകരമായി നടക്കാൻ ധൈര്യപ്പെട്ടു എന്നതാണ് ക്രിസ്തുവിൻ്റെ കനലുള്ള വ്യക്തിത്വത്തിൻ്റെ സൗന്ദര്യം. ക്രിസ്തു നിഷേധിക്കാൻ ശ്രമിച്ചതൊക്കെ നമ്മളിന്ന് സമരസപ്പെടുത്തുകയാണ്. അത് പഴയ തോൽക്കുടത്തിലെ പുതിയ വീഞ്ഞിൻ്റെ അവസ്ഥയാണ് എന്നോർക്കണം. ബലി എന്നാൽ വ്യവസ്ഥാപിതമായൊന്നല്ല, മറിച്ച് അത് വ്യക്തിപരമാണ്. മതവും ഭക്തിയും വ്യക്തിപരമായിരിക്കണം. അധികാരങ്ങൾ വിഗ്രഹവത്കരിക്കപ്പെടേണ്ടതില്ലെന്ന് ക്രിസ്തു പഠിപ്പിച്ചു. മതപരമായ ചട്ടങ്ങൾ പ്രകൃതി നിയമം പോലെ അലംഘനീയമല്ലെന്നും അവിടുന്ന് ഓർപ്പിക്കുന്നുണ്ട്. ബുദ്ധനൊരിക്കൽ ബിംബിസാര രാജാവിനെ പഠിപ്പിച്ചതുപോലെ അന്നോളം എഴുതപ്പെട്ടിട്ടുള്ള ധാർമ്മിക സാരോപദേശ നീതി ഗ്രന്ഥങ്ങളുടെ മൂല്യമെന്തെന്നൊരു തർക്കമുണ്ടായി. വലിയൊരു ത്രാസുണ്ടാക്കാൻ തഥാഗതൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ തട്ടുകളൊന്നിൽ അന്നോളം എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ മുഴുവൻ കയറ്റിവച്ചു. റാത്തലുകളോളം ഭാരമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ അതിൽ കയറ്റി. പിന്നെ പാടത്ത് പണി ചെയ്യുന്നൊരു ചെറുബാലനെ കൊണ്ടുവരാൻ ബുദ്ധദേവൻ ആവശ്യപ്പെട്ടു. ഏകദേശം 10 വയസ്സുള്ളൊരു കുഞ്ഞ് പേടിച്ചരണ്ട് രാജസദസ്സിലെത്തി. അവനെ ത്രാസിൽ കയറ്റിയിരുത്തി. ആ നിമിഷം ചുരുളുകളുടെ തട്ടുയർന്നു പൊങ്ങിപ്പോയി. അപ്പോൾ നടുങ്ങു നിൽക്കുന്ന ആൾക്കൂട്ടത്തോട് ബുദ്ധദേവൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഭൂമിയിലെ ഏറ്റവും ചെറിയ മനുഷ്യൻ പോലും എല്ലാ നിയമങ്ങൾക്കും അതീതമാണ്, എല്ലാ നിയമങ്ങൾക്കും മീതയാണ് എന്ന് നിങ്ങൾ ഗ്രഹിക്കുവിൻ. നിയമവും ശാപത്തുമെല്ലാം മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ ശാപത്തിന് വേണ്ടിയല്ല. അടിമുടി വിപ്ലവം നിറഞ്ഞ വചനം നൽകിയവൻ്റെ നാമത്തിൽ ഇന്ന് രൂപപ്പെടുന്ന നവമായ ശാപത്തുകൾ നാം തിരിച്ചറിയണം. ക്രിസ്തു ദേവാലയത്തെ വികേന്ദ്രീകരിക്കുകയാണ്, ദൈവരാജ്യത്തിൻ്റെ വീണ്ടെടുപ്പാണത് എന്ന് മനസ്സിലാക്കുവിൻ. നഗരത്തിൽ ഞാൻ ദേവാലയം കണ്ടില്ല, എന്തെന്നാൽ സർവശക്തനും ദൈവവുമായ കർത്താവും കുഞ്ഞാടുമായിരുന്നു അതിലെ ദേവാലയം. ക്രിസ്തു രൂപപ്പെടുത്തിയ പുതിയ ദേവാലയ സങ്കല്പങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടങ്ങളേക്കാൾ മനോഭാവങ്ങൾ പ്രസക്തമാകുന്ന സ്ഥലങ്ങളാവണം ദേവാലയം. ആ മലയിലും ഈ മലയിലുമല്ല, എല്ലായിടങ്ങളിലും മനുഷ്യർ ദൈവത്തെ ആരാധിക്കുന്ന കാലം ഇതാ വരുന്നു, ഇതാ വന്നു കഴിഞ്ഞു എന്ന് സമറിയക്കാരിയായ അന്വേഷിയെ ക്രിസ്തു സാന്ത്വനപ്പെടുത്തിയില്ലേ? ചരിത്രത്തിൻ്റെ അതിനിർണായകമായ ദശാസന്ധിയിലാണ് നാം ഇന്ന്. ജീർണിച്ച ദേവാലയം പുതുക്കാനിറങ്ങിയ അസീസിയിലെ സിദ്ധനെ അനുകരിക്കുന്ന പാപ്പ ഫ്രാൻസിസിന്റെ ദർശനങ്ങൾക്ക് നമുക്ക് കാതോർക്കാം. നാം നവീകരിക്കപ്പെടുമ്പോഴാണ് സഭ നവീകരിക്കപ്പെടുന്നത്, നവീകൃതമാകുന്നത്. കാരണം നിങ്ങളും ഞാനുമാണ് സഭ.
കർത്താവാം യേശുവേ മർത്യവിമോചക, കർത്താവാം യേശുവേ മർത്യവിമോചക, നീയേകനൻ ഹൃദയാധിനായകൻ. നാഥൻ നീയേകനൻ ഹൃദയാധിനാഥൻ നീ എൻ്റെ ജീവിത കേന്ദ്രമായി വാഴേണം നീയൊഴിഞ്ഞേതും എനിക്കു വേണ്ട
കെ ജെ യേശുദാസ് ആലപിച്ച ഈ ഗാനം സിസ്റ്റർ മേരി ആഗ്നസിന്റെ വരികളാണ്. സംഗീതം ഫാദർ ജസ്റ്റിൻ പനക്കിൽ, OCD.
രക്ഷക നിന്നിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു, നിൻ പുകഴ് പാടുന്നു നന്ദിയോടെ. രക്ഷക നിന്നിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു, നിൻ പുകഴ് പാടുന്നു നന്ദിയോടെ. എന്നുള്ളമെന്നല്ല എനിക്കുള്ളതൊക്കെ ഞാൻ നിൻ കൈയിലർപ്പണം ചെയ്തിടുന്നു. കർത്താവാം യേശുവേ മർത്യ വിമോചക.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് മലങ്കര റീതിയിലെ ആരാധനക്രമമനുസരിച്ചുള്ള ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.